السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رمضان کا آخری عشرہ بھی بڑی تیزی سے گزر رہا ہے. اس عشرے میں دو چیزوں کی طرف مسلمان زیادہ توجہ رکھتے ہیں.
റമളാനിന്റെ അവസാനത്തെ പത്തും വളരെ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസാനത്തെ പത്തിൽ രണ്ട് കാര്യങ്ങളിലേക്കാണ് മുസ്ലിങ്ങൾ കൂടുതലായി ശ്രദ്ധ നൽകുന്നത്, അതല്ലെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. അതിൽ ഒന്ന് ലൈലത്തുൽ ഖദറാണ്, മറ്റൊന്ന് ജുമഅത്തുൽ വിദാ വിടവാങ്ങൽ ജുമയാണ്. അതിൽ ഒന്നായ ലൈലത്തുൽ ഖദർ ശരിക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തപ്പെട്ടതാണ്. ഹദീസുകളിൽ ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ ജുമഅത്തുൽ വിദായെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതരുടെ സ്വയംകൃത വ്യാഖ്യാനങ്ങൾ അതിനെ തെറ്റായ ദിശകളിൽ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ പൊരുളിനെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ ഖുത്ബയിൽ നിന്നും ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് വിവിധ നിവേദകന്മാർ വിവിധ തീയതികൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ 21-ാമത്തെ റമളാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ 23 മുതൽ 29 വരെയുള്ള തീയതികൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഉറച്ചു നിൽക്കുന്നത് 27-29 റമളാനുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും പൊതുവിൽ പറയപ്പെടുന്ന നിവേദനം ലൈലത്തുൽ ഖദർ റമളാനിന്റെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ലൈലത്തുൽ ഖദർ ഒരു സുപ്രധാന രാത്രിയാണ്, അതിന് അതിന്റേതായ ഒരു പ്രാധാന്യമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രത്യേക രാത്രിയെ കുറിച്ച് അത് ഇന്ന രാത്രിയാണെന്ന് വ്യക്തമായ അറിവ് നൽകിയിരുന്നു. ഇതിൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ദുആ സ്വീകാര്യതയുടെ പ്രത്യേക അവസ്ഥ കാണിക്കപ്പെടുന്നു. ആ സമയത്ത് സ്വീകരിക്കപ്പെടുന്നു.
എന്നാൽ
നിവേദനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘട്ടനം കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം ഏതാണെന്ന് മറന്നു പോവുകയുണ്ടായി. ആ സമയത്തെ കുറിച്ചുള്ള അറിവ് ലഭിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ അറിഞ്ഞ ആ ദിവസത്തെ കുറിച്ച് മുഅ്മിനീങ്ങളുടെ ജമാഅത്തിനെ അറിയിക്കാനും സ്വാഭാവികമായും ആഗ്രഹമുണ്ടായി. ഹദീസിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനെക്കുറിച്ച് അറിവ് നൽകപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്നും പുറത്തു വന്നു ജനങ്ങളെ അറിയിക്കാനായി. അങ്ങനെ അവരും ഇതിൽ നിന്ന് ഫലമെടുക്കുന്നതിന്. എന്നാൽ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ടത് രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നതായിട്ടാണ്. അവരുടെ വഴക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകി. അപ്പോൾ ആ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് പോയി. രണ്ടുപേരുടെയും പ്രശ്നം പരിഹരിക്കാനായി തിരുനബിക്ക് കുറെ സമയം ചിലവഴിക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് പരിഹരിക്കാൻ സമയം ചിലവഴിക്കേണ്ടി വന്നു. ഏതായിരുന്നാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് വീണ്ടും തിരിഞ്ഞപ്പോൾ, അതായത് ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് പറയാനാണല്ലോ ഞാൻ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, അപ്പോഴേക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീയതി മറന്നുപോയിരുന്നു. ഹദീസുകളിൽ നിന്നും മനസ്സിലാകുന്നത് മറപ്പിച്ചു കളഞ്ഞു എന്നുള്ള വാക്കാണ് വന്നിട്ടുള്ളത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല എഴുതിയിട്ടുള്ളത് ഹദീസുകളുടെ വാക്കിൽ നിന്നും മനസ്സിലാകുന്നത് മറന്നതാണ് എന്നല്ല, മറിച്ച് ദൈവികമായ സ്വാധീനം കാരണം അത് വിസ്മരിപ്പിക്കപ്പെടുകയാണുണ്ടായത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തിരുമേനി പറയുകയുണ്ടായി, ഈ തർക്കം കാരണത്താൽ, ഈ ഭിന്നത കാരണം ആ സമയത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹു എടുത്തു മാറ്റപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഒരു ക്ലിപ്തമായ തീയതിയില്ല. ഏതായിരുന്നാലും റമദാനിന്റെ അവസാനത്തെ പത്തിൽ അതിന്റെ ഒറ്റ രാത്രികളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക. ഇതിൽ നിന്നും വലിയൊരു പാഠം ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് നൽകുന്നുണ്ട്. ആ സമയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയപ്പെടുകയുണ്ടായി. അത് സമൂഹത്തിലെ ഐക്യവും അഖണ്ഡതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഹദീസ് നമ്മൾ കേൾക്കാറുണ്ട്, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കലഹിച്ചില്ലായിരുന്നുവെങ്കിൽ ആ തീയതി തീർച്ചയായും നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ പ്രധാന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാറില്ല. അതായത് ഏതൊരു കാര്യം മുൻനിർത്തിയാണോ അതിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്, അത് സമൂഹത്തിലെ ഐക്യവും അഖണ്ഡതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഏതൊരു സമൂഹത്തിൽ നിന്ന് ഐക്യം ഇല്ലാതായിത്തീരുന്നുവോ അവരിൽ നിന്ന് ലൈലത്തുൽ ഖദർ എടുത്തു മാറ്റപ്പെടുന്നു. ഇന്ന് വളരെ ദുഃഖത്തോടെ നമുക്ക് പറയേണ്ടതായി വരുന്നു, ഇന്ന് മുസ്ലിം നാടുകളിൽ ഐക്യവും ഒത്തൊരുമയും നിലനിൽക്കുന്നില്ല. ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു, പൊതുജനങ്ങൾ സർക്കാരിനോട് ഏറ്റുമുട്ടുന്നു, സർക്കാരുകൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നു. ചുരുക്കത്തിൽ ഐക്യവും ഒത്തൊരുമയും ഇല്ല എന്ന് മാത്രമല്ല, അക്രമവും നടക്കുന്നുണ്ട്. അക്രമത്തിന് ഊന്നൽ നൽകുക കൂടി ചെയ്യുന്നു. അതിനാൽ ഈ ഐക്യത്തിന്റെ കുറവ് കാരണമാണ് മറ്റുള്ളവർക്ക് മുസ്ലിങ്ങൾക്കെതിരിൽ എന്തും ചെയ്യാൻ ധൈര്യം ഉണ്ടാകുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇസ്രായേൽ അക്രമപരമായി ഇപ്പോൾ നിഷ്കളങ്കരായ ഫലസ്തീനികളെ
കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്.
മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യവും ഒത്തൊരുമയും ഉണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലൂടെ ചലിക്കുന്നവരായിരുന്നുവെങ്കിൽ, മുസ്ലിം നാടുകളുടെ ഇത്ര വലിയ ശക്തിയുണ്ടായിരിക്കെ ഈ രീതിയിലുള്ള അക്രമം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. യുദ്ധങ്ങൾക്കും ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫലസ്തീനികൾക്ക് ഒരു ശക്തിയുമില്ല. ഹമാസും അക്രമം ചെയ്യുന്നില്ലേ എന്ന് പറയുകയാണെങ്കിൽ, മുസ്ലിം നാടുകൾ അവരെയും തടയേണ്ടതായിരുന്നു. എന്നാൽ ഈ രണ്ടുപേരും നടത്തുന്ന അക്രമത്തെ നാം താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അതിപ്രകാരം പറയാം, ഒരാൾ വടികൊണ്ട് ആക്രമിക്കുന്നു, എന്നാൽ മറുപടിയായി മറ്റുള്ളവർ ഒരു വലിയ സൈന്യത്തോടെ പീരങ്കികളും മറ്റും ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നു. മുസ്ലിം നാടുകൾ കരുതുന്നത് അനുശോചനം രേഖപ്പെടുത്തിയാൽ മതിയെന്നാണ്. കഴിഞ്ഞ ദിവസം തുർക്കിയിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. ഇതേപോലെ പാശ്ചാത്യ ശക്തികളും തങ്ങളുടെ കടമ നിറവേറ്റുന്നില്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് ഇരുവിഭാഗത്തെയും ശക്തി ഉപയോഗിച്ച് തടയേണ്ടിയിരുന്നു. ഏതായിരുന്നാലും നമുക്ക് ദുആ ചെയ്യാനേ സാധിക്കുകയുള്ളൂ, അല്ലാഹു തആല മർദ്ദിതരെയും നിഷ്കളങ്കരെയും ഈ അക്രമത്തിൽ നിന്ന് രക്ഷിക്കട്ടെ, സമാധാനം സ്ഥാപിക്കട്ടെ. ഇതേപോലെ മുസ്ലിം നാടുകൾക്കകത്ത് പരസ്പരം ഏറ്റുമുട്ടലും അക്രമവും വർദ്ധിച്ചു വരുന്നു, അവിടെ കുഴപ്പങ്ങൾ വർദ്ധിച്ചു വരുന്നു. അല്ലാഹു ഇവർക്കും ബുദ്ധി നൽകട്ടെ. കലിമ ചൊല്ലുന്നവരുടെ രക്തത്താൽ തങ്ങളുടെ കരങ്ങൾ പങ്കിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ഇവർ രക്ഷപ്പെടട്ടെ. പരസ്പരം ഐക്യവും അഖണ്ഡതയും നിലനിൽക്കട്ടെ. ഇതില്ലാതെ ഇവരുടെ ആരാധനകളുടെ കടമ നിറവേറ്റപ്പെടുകയില്ല. നമുക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കണമെന്ന ആഗ്രഹം പൂർത്തിയാകുന്നതല്ല. കാരണം സമൂഹത്തിൽ നിന്നും ഐക്യവും യോജിപ്പും ഇല്ലാതായി കഴിഞ്ഞാൽ, അവസാനിച്ചാൽ ലൈലത്തുൽ ഖദ്റും എടുത്തു മാറ്റപ്പെടുന്നതാണ്. രാത്രികളും അന്ധകാരങ്ങളും മാത്രമായി അവശേഷിക്കുന്നതാണ്. പുരോഗതി പറന്നകലുന്നു. ലൈലത്തുൽ ഖദ്ർ എന്നതിന്റെ അർത്ഥം മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്ന രാത്രി എന്നാണ്. അടുത്ത വർഷം അവന്റേത് എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്നു. എത്രമാത്രം വളരും, പുരോഗതി കൈവരിക്കും, ഏതെല്ലാം നേട്ടങ്ങൾ കരസ്ഥമാക്കും, എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടതായി വരും. മനുഷ്യ പുരോഗതിയുടെ എല്ലാ തീരുമാനങ്ങളും ലെയിൽ അഥവാ അന്ധകാരത്തിലാണ് നിശ്ചയിക്കുന്നത്. പുരോഗതിയെ ശാരീരിക വളർച്ചയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് മനുഷ്യന്റെ ശാരീരിക വളർച്ചയും നിരന്തരമുള്ള അന്ധകാരത്തിലാണ് നടക്കുന്നത്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ കുട്ടിയുടെ വളർച്ച പല അന്ധകാര ഘട്ടത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ആ അന്ധകാരത്തിലാണ് മനുഷ്യ വളർച്ചയെ കുറിച്ച് തീരുമാനിക്കപ്പെടുന്നത്. ഈ ദിനങ്ങളിൽ ശരിയായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ലെങ്കിൽ കുട്ടി ബലഹീനനായിത്തീരും. മാതാവിന്റെ ബാഹ്യമായ ചുറ്റുപാട് പോലും കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇതേപോലെ മാതാവിന്റെ ഭക്ഷണവും മറ്റും കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നു. അന്തരീക്ഷം ശരിയല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവവും നല്ലതായിരിക്കില്ല. ഏതുവരെ എന്നാൽ ഭയമുള്ള മാതാക്കളുടെ കുട്ടികൾ ലോകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തവരായിരിക്കും. ചിലപ്പോൾ ബാഹ്യമായ ഭയം കാരണം കുട്ടികൾ മാനസികമായി ബലഹീനരായിത്തീരുകയും ചെയ്യുന്നു. ഗർഭകാലത്ത് നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം എന്നിവ കുട്ടിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതാണ്. ഇത് കാരണമാണ് ഗർഭകാലത്ത് സ്ത്രീകൾ നോമ്പെടുക്കരുത് എന്ന് ഇസ്ലാം ഇഷ്ടപ്പെടാത്തത്. കാരണം കുട്ടിയുടെ പരിപാലനത്തിൽ ഇത് മുഖേന കുറവ് വരുന്നതാണ്. ഇത് കാരണമാണ് ശരീഅത്ത് ഈ ഘട്ടത്തിൽ തലാഖിനെയും ഇഷ്ടപ്പെടാത്തത്. ഇത് മുഖേനയുണ്ടാകുന്ന ആഘാതം കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിക്കാഹിനെയും ഇസ്ലാം അനുവദിക്കാത്തത് കാരണം വികാരങ്ങളുടെ തള്ളിച്ച കാരണം കുട്ടിയുടെ വളർച്ചയെ മോശമായി ബാധിക്കും. ഇസ്ലാം ഭാര്യ ഭർത്താക്കന്മാർക്ക് പൈശാചിക ചിന്തകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന കുട്ടികളിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകാതെ ഇരിക്കാനാണിത്. ദ്വാ ഇരുവരും ചെയ്താൽ ഞങ്ങളുടെ രക്തത്തിനൊപ്പം നാടികളിൽ ഓടുന്ന ഷെയ്ത്താന് അദീസിൽ വരുന്നുണ്ട്, ഓരോരുത്തരുടെയും നാടിയിൽ രക്തമൊഴുകുന്നത് പോലെ ഷെയ്ത്താനും ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന്. ആ ഷെയ്ത്താനെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ. അങ്ങനെ മക്കൾ ഷെയ്ത്താനിൽ നിന്നും പരിശുദ്ധനായിത്തീരട്ടെ. ശരീഅത്ത് കുട്ടികളുടെ പരിപാലനത്തിനായി ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് സൂക്ഷ്മത പുലർത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ കുട്ടി അപ്പോൾ അന്ധകാരത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാലനത്തിന്റെ ഘട്ടങ്ങൾ അന്ധകാരകാലം അവസാനിക്കുന്നതുവരെ വേണമെന്ന് നിർദ്ദേശിക്കുന്നു. കുട്ടികളുടെ മുലകൂടി സമയത്തും ഈ സൂക്ഷ്മത വേണമെന്ന് പറയുന്നു. കാരണം ഈ ഘട്ടത്തിലും കുട്ടി തന്റെ വളർച്ചയ്ക്കായി ലോകത്തേക്കല്ല ആശ്രയിക്കുന്നത്, മാതാവിലേക്കാണ് തിരിയുന്നത്. ഈ ദിനങ്ങളിൽ മാതാവിനോട് നോമ്പ് പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ പരിപാലനത്തിൽ ഒരു തടസ്സവും വരാൻ പാടില്ല. ചുരുക്കത്തിൽ ശാരീരിക വളർച്ച അന്ധകാരത്തിൽ നടക്കുന്നു, ഇതേപോലെ ആത്മീയ വളർച്ചയും രാത്രിയിലാണ് നടക്കുന്നത്. ഓരോ സമൂഹത്തിന്റെയും ആത്മീയ പുരോഗതി അവർ തുടക്കത്തിൽ ആരംഭത്തിൽ എത്രമാത്രം ത്യാഗങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവരുടെ പുരോഗതിയുടെ പ്രായം അവരുടെ ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും. ഏതെങ്കിലും സമൂഹത്തിന്റെ പ്രായം പുരോഗതിയുടെ അളവ് അവരുടെ ലൈലത്തുൽ ഖദ്ർ ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഒരാൾ എത്ര കണ്ട് അള്ളാഹുവിന്റെ പ്രിയനായിത്തീരുന്നുവോ അതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുന്നു. അതിനാൽ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില സ്ഥലങ്ങളിൽ പരീക്ഷണങ്ങളുണ്ട്. ഇതാണ് ലൈലത്തുൽ ഖദ്ർ. ഈ പരീക്ഷണം കാരണമായി യഥാർത്ഥ ലൈലത്തുൽ ഖദ്റിനെ അവർ വളരെ ആവേശത്തോടെ പ്രതീക്ഷിക്കുന്നു. മനുഷ്യൻ പ്രയാസത്തിൽ അകപ്പെടുമ്പോഴാണ് അള്ളാഹുവിലേക്ക് കൂടുതലായി തിരിയുന്നത്, ദുആയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. തർബിയത്തിന്റെയും പരിപാലനത്തിന്റെയും ഘട്ടം വളരെ വിജയപ്രദമായി കഴിച്ചുകൂട്ടുന്നു. എന്നാൽ ഇതിൽ നാം നമ്മുടെ ഐക്യവും ഒരുമയും ഇല്ലാതാക്കി കളഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുകയില്ല. തങ്ങളുടെ ത്യാഗങ്ങളെ അള്ളാഹുവിന്റെ പ്രീതിയായി കണക്കാക്കി നാം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ വിജയങ്ങൾ ലഭിച്ചുകൊണ്ടേ പോകുന്നതാണ്. വിജയങ്ങൾ ലഭിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുന്നവരായി മാറുന്നതാണ്. പരസ്പരമുള്ള ഐക്യം അള്ളാഹുവിന്റെ പ്രീതിക്കായി നിലനിർത്തുകയാണെങ്കിൽ പുരോഗതിയുടെ പുതിയ പടവുകൾ കാണുന്നതാണ്. അതിനാൽ ഈ ഒരു സുപ്രധാന കാര്യം നാം ഓരോരുത്തരും മുമ്പിൽ വെക്കേണ്ടതാണ്. അതായത് ഈ ലൈലത്തുൽ ഖദറിലൂടെ വിജയപ്രദമായി കടന്നുപോയാൽ പുരോഗതി കൈവരിക്കുന്നതിന്റെയും വിജയത്തിന്റെയും തീരുമാനങ്ങളും അത്യുന്നതമായിരിക്കും. തീരുമാനം എടുക്കേണ്ടത് അള്ളാഹുവാണ്, ദുആ സ്വീകരിക്കേണ്ടത് അള്ളാഹുവാണ്, ലൈലത്തുൽ ഖദർ കാണിക്കേണ്ടത് അള്ളാഹുവാണ്. അതിനാൽ ലൈലത്തുൽ ഖദർ ലഭിക്കാനായി പാലിക്കേണ്ട നിബന്ധനകളും പാലിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മത്തയിൽ ഫജറും അനിതര സാധാരണമായ രീതിയിൽ വെളിപ്പെടുന്നതാണ്. അനർഘമായ വിജയത്തോടെ ഇത് വെളിപ്പെടുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ നിന്നും ഫലമെടുക്കാനായി ഈ കാര്യങ്ങൾ നാം മുമ്പിൽ വെക്കേണ്ടതാണ്. ലൈലത്തുൽ ഖദർ എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന ത്യാഗം ചെയ്യുന്ന നിമിഷമാണ്. അള്ളാഹുവിന്റെ സവിധത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ അതിനേക്കാളും ലാഭകരമായ മറ്റൊന്നും തന്നെയില്ല. അതിനാൽ സ്വീകാര്യയോഗ്യമായ ത്യാഗങ്ങൾ സമർപ്പിക്കാനായി നാം ശ്രമിക്കേണ്ടതാണ്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ ഉദാഹരണത്തിന് ബദർ യുദ്ധത്തിൽ എതിരാളികളും മുസ്ലിങ്ങളും വധിക്കപ്പെടുകയുണ്ടായി. എന്നാൽ കുഫാറുകളുടെ വധം അവർക്ക് ലൈലത്തുൽ ഖദറായിരുന്നില്ല, അവരുടെ ത്യാഗങ്ങൾ ലൈലത്തുൽ ഖദറായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ഷഹാദത്ത് ലൈലത്തുൽ ഖദറായിരുന്നു. കാരണം അള്ളാഹു ഈ ത്യാഗങ്ങളെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഈ തത്വം നാം മനസ്സിലാക്കണം. ഏതൊരു പ്രയാസത്തിനാണോ അള്ളാഹു മൂല്യം നിശ്ചയിക്കാത്തത്, അത് ഏതൊരു പ്രയാസത്തിനാണോ അള്ളാഹു മൂല്യം നിശ്ചയിക്കാത്തത് അത് ലൈലത്തുൽ ഖദർ അല്ല, അത് ശിക്ഷയാണ്, അസാബാണ്. എന്നാൽ ഏതൊരു പ്രയാസത്തിനാണോ അള്ളാഹു മൂല്യം നിശ്ചയിക്കുന്നത് അത് ലൈലത്തുൽ ഖദറാണ്. അന്ധകാരവും പ്രയാസവും ദുഃഖവും അതിന്റെ പ്രതിഫലം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈലത്തുൽ ഖദറാണ്. അള്ളാഹു തആല മനുഷ്യന് ചില നിമിഷങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലവർ ഏതൊരു ത്യാഗമാണ് ചെയ്യുന്നത്, അള്ളാഹുവിന് മുമ്പിൽ അത് എപ്പോഴും സ്വീകരിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. അഹമ്മദിയ ജമാഅത്ത് അതിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില നാടുകളിൽ അഹമ്മദികൾക്ക് വളരെ കഷ്ടപ്പാടാണ്. അവിടെ അവർക്ക് ഈ കഷ്ടപ്പാടുകൾ പ്രഭാതം പൊട്ടിവിടരാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു. അതോടൊപ്പം ഈ ലൈലത്തുൽ ഖദർ കാരണം ലോകത്തുള്ള നാടുകളിലും നഗരങ്ങളിലും അഹമ്മദിയത്തിന്റെ മക്കൾ പിറവിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ ജമാഅത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിൽ നിന്നും കൂടുതൽ ഫലമെടുക്കുന്നതിനായി ലൈലത്തുൽ ഖദറിന്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനായി നാം ഓരോരുത്തരും തന്നെ ഇപ്രകാരം പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ഐക്യവും അഖണ്ഡതയും മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഇതിൽ വലിയ ന്യൂനതയുമുണ്ടെങ്കിൽ, വിടവുകളുണ്ടെങ്കിൽ ഉടനെ അത് നികത്തുന്നതാണ്. റഹ്മാഉ ബൈനഹും എന്നതിന്റെ മാതൃകയായിക്കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ ശരിയായ ഫലം എടുക്കുന്നവരായി മാറുന്നതാണ്. അതിനാൽ ഈ റമദാനിൽ പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും അകറ്റാനും നാം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വ്യക്തിപരമായും ലൈലത്തുൽ ഖദറിൽ നിന്നും ഫലമെടുക്കാൻ കഴിയും. ലൈലത്തുൽ ഖദറിന്റെ വിജയവും പുരോഗതിയും അനുഗ്രഹങ്ങളും ജമാഅത്തി തലത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതിൽ അതിൽ നിന്നും ഫലമെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ഫളിന്റെ ഈ മഴ വർദ്ധിക്കുന്നതനുസരിച്ച് ശത്രുക്കൾ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ പോകുന്നതാണ്. അവരത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പരീക്ഷണങ്ങളിൽ അകപ്പെടുത്താൻ ശ്രമിക്കും ചെയ്യുന്നുമുണ്ട്. ഇത് ചില നാടുകളിൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അസൂയയുടെ തീ വളർച്ചയെ തടയാൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിക്കുന്നതാണ്. ഓരോ സ്ഥലത്തും ഇത് ചെയ്യുന്നതാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ വരും എന്ന സന്തോഷവാർത്ത ഇതിന്റെ ദുസ്വാധീനത്തിൽ നിന്നും രക്ഷിക്കാനും ജമാഅത്തി പുരോഗതിക്കായി ചെയ്തിരിക്കുന്ന ദുആയുടെ സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നു. അതിനാൽ നാം നമ്മുടെ അവസ്ഥയെ അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുഗുണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതുവരെ ലൈലത്തുൽ ഖദറിൽ നിന്നും ഫലം എടുത്തുകൊണ്ട് ഇരിക്കുന്നതാണ്. മുഅ്മിനീങ്ങളുടെ ലക്ഷ്യവും പരിശ്രമവും ആഗ്രഹവും എപ്പോഴും ജമാഅത്തിന്റെ പുരോഗതിയെ ഉന്നത നിലവാരത്തിൽ കാണണം എന്നതായിരിക്കും. അതിനെക്കുറിച്ചുള്ള വാഗ്ദാനം അള്ളാഹു നൽകിയിരിക്കും. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച രീതിയിൽ വിജയം കൈവരിക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ മാർഗം, ആ മഹാത്മാവ് തന്റെ വരവിന്റെ ഉദ്ദേശം വിവരിച്ച രണ്ട് മാർഗങ്ങളിൽ ഉൾക്കൊള്ളുന്നു. അതായത്, ഒന്ന്, മനുഷ്യരെ ദൈവവുമായി അടുപ്പിക്കുക. രണ്ടാമത്തേത്, മനുഷ്യനെ മറ്റു മനുഷ്യരോടുള്ള കടമ നിറവേറ്റുന്നവരാക്കി മാറ്റുക. അതിനാൽ ഈ രണ്ട് ജോലികളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇബാദത്തുകളുടെ പദവി ഉയർത്തുക, നമ്മുടെ തർക്കവും പിണക്കവും എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരോടുള്ള കടമ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കുക. കടമ നിറവേറ്റുകയും അതോടൊപ്പം വെറുപ്പും പകയും നിലനിർത്തുകയും ചെയ്യുക എന്നതും അസംഭവ്യമാണ്. അതിനാൽ ഈ തത്വം മനസ്സിലാക്കിയാൽ ലൈലത്തുൽ ഖദറിന്റെ പൊരുൾ മനസ്സിലാക്കുന്നവരായി നാം മാറുന്നതാണ്. അത് കരസ്ഥമാക്കുന്നവരായി നാം മാറുന്നതാണ്. ലൈലത്തുൽ ഖദറിനെ ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. പറയുന്നു, ലൈലത്തുൽ ഖദർ മനുഷ്യൻ വിശുദ്ധി കൈവരിക്കുന്ന സമയമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായി അങ്ങനെയുള്ള ലൈലത്തുൽ ഖദറിനെ കരസ്ഥമാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ലൈലത്തുൽ ഖദർ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധീകരിക്കുന്ന ലൈലത്തുൽ ഖദർ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുകയുണ്ടായി, ജുമഅത്തുൽ വിദായാണ്. ഇതിനെക്കുറിച്ചും വിചിത്രമായ കാഴ്ചപ്പാടുകളാണ് നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ വലിയ ഫളാണ് നമ്മളിൽ കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി. തെറ്റായ ചിന്തകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുകയുണ്ടായി. ഈ തെറ്റായ ചിന്തകളിൽ നിന്നും ഒരു അഹമ്മദി പരിശുദ്ധനാകേണ്ടതാണ്. അതല്ലെങ്കിൽ അഹമ്മദി ആയതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? പല അഹമ്മദികളും കരുതുന്നത് റമദാനിലെ അവസാന ജുമായിൽ പങ്കെടുത്താൽ മനഃപൂർവ്വം ഉപേക്ഷിക്കപ്പെട്ട നമസ്കാരങ്ങളും എല്ലാം മാപ്പാക്കപ്പെടുമെന്നുള്ളതാണ്. എല്ലാ ഫർളുകളും നിറവേറ്റപ്പെട്ടു എന്നവർ കരുതുന്നു. അതായത്, ഇന്ന് ഈ ജുമാ കേട്ട് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ എല്ലാ തിന്മകളും അതിൽ നിന്നെല്ലാ മനുഷ്യൻ മുക്തനായി എന്നവർ കണക്കാക്കുന്നു. ഈ ഒരു ദീർഘകാലഘട്ടത്തിൽ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും പകരമാകും ഈ നമസ്കാരം എന്നവർ കരുതുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഫളുകൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും പാരിതോഷികമായി നന്ദി രേഖപ്പെടുത്തലായി എന്നവർ കരുതുന്നു. ഇവർ കരുതുന്നത് അള്ളാഹുവിന്റെ ദൈവത്വം ഇവരുടെ ഈ നാല് സുജൂദിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. നാല് സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ ദൈവത്വം ഇവർ സ്ഥാപിച്ചു കാണിച്ച് അള്ളാഹുവിനോട് വലിയ ഔദാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നവർ കരുതുന്നു. ഇങ്ങനെ ഈ നിയത്തോടുകൂടി ജുമാ നമസ്കരിക്കുന്നവർക്ക് ജുമത്തിൽ വിധോ ഒരു ഗുണം നൽകുകയില്ല, റമദാനും ഒരു ഗുണവും നൽകുകയില്ല, ലൈലത്തുൽ ഖദർ വരുന്നത് അവർക്കൊരു ഗുണം ചെയ്യുകയില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ വരുതുക. എപ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഔദാര്യം എന്ന നിലക്കാണ് നമുക്ക് വരുന്നത്. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് തന്നെയാണ് ഗുണം ലഭിക്കുന്നത്. ഇതൊരു ഭാരമല്ല, ടാക്സ് അല്ല. ഇത് നൽകാതിരിക്കാൻ ഒഴികഴിവ് അന്വേഷിക്കേണ്ടതുമില്ല. ഒഴികഴിവ് അന്വേഷിക്കുന്നത് ശിക്ഷയിൽ നിന്നും പിഴയിൽ നിന്നും രക്ഷപ്പെടാനാണ്. ബുദ്ധിമാനായ ഒരു വ്യക്തിയും തനിക്ക് ഗുണ ഉള്ളതിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയില്ല. തനിക്ക് മക്കളുണ്ടാകരുതെന്ന് ചിന്തിക്കുന്നവരാരുണ്ട്? അസുഖം സുഖപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലുമുണ്ടോ? അവരും അവരുടെ മക്കളും അറിവിൽ നിന്നും അകറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അടുത്തവരും ബന്ധുക്കളും സുഖത്തിൽ കഴിയണം എന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആദരവ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരുണ്ട്? ഇതിന് വിരുദ്ധമുള്ള കാര്യങ്ങൾക്കാണ് ഒഴികഴിവ് അന്വേഷിക്കുക. പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഒഴികഴിവ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒഴികഴിവ് അന്വേഷിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ കൽപ്പനകളെ നാം പ്രയാസമായി കാണുന്നു എന്നാണ്. നഅ്ഊദുബില്ല. അള്ളാഹുവിൽ നിന്നും വരുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അവന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മക്കും സുഖത്തിനുമുള്ളതാണ്. അതിനാൽ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കൽപ്പനകൾ അത് ഇബാദത്തിനെ കുറിച്ചാണെങ്കിലും മറ്റ് വിവിധ കൽപ്പനകളെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഏതൊരു കൽപ്പനയെയും അത് ഭാരമായി കരുതരുത്. അങ്ങനെ കരുതിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നതാണ്. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം നൽകിയത്, ഈ ലോകത്തേക്ക് നമ്മളെ അയച്ചത് അള്ളാഹുവാണ്. ഈ ലോകത്തേക്ക് അയച്ച അള്ളാഹു, അവൻ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അവൻ പറയുന്നത് പ്രകാരമാണ്, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നുള്ളതാണ്. ഞാൻ ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തന്നെ, ജീവിത ലക്ഷ്യം തന്നെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നതായിരിക്കെ, അതിന് ഒരു പ്രത്യേക ദിവസമായോ ഒരു പ്രത്യേക ജുമുഅയുമായോ അതിന് ബന്ധമില്ല. ഓരോ നമസ്കാരവും ഓരോ ജുമുഅയും അത് നിർബന്ധമാണ്. നഫലുകൾ കൂടാതെ അത് മനുഷ്യൻ അവന്റെ കഴിവനുസരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി, കൂടുതൽ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിന്റെ കൽപ്പനകളെ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇബാദത്ത്, ആരാധന, അത് ജീവിതത്തിന്റെ പ്രഥമമായ ലക്ഷ്യമാണ്. അതിലേക്ക് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഇബാദത്തിന്റെ ഗുണം നമുക്കാണുള്ളത്, അല്ലാതെ അത് പ്രയോജനമില്ല എന്നല്ല. ഋഷിയമയത്തിന്റെ ഗുണവും നമുക്ക് ലഭിക്കുന്നു. അള്ളാഹുവിന്റെ ദൈവത്വം നമ്മുടെ ആരാധന ഇല്ലാതെ നിലനിൽക്കുന്നുണ്ട്, നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ ഔദാര്യത്തോടൊപ്പം അള്ളാഹുവിന്റെ പ്രോത്സാഹനങ്ങൾക്കും സമ്മാനങ്ങൾക്കും നമ്മൾ ഉടമസ്ഥരായിത്തീരുന്നതാണ്. എപ്പോഴും നാം ഓർക്കേണ്ടത്, ശരിയായ വിശ്വാസത്തിന്റെ ഉടമകളായി നാം മാറുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഒരു ശരിയായ വിശ്വാസിയുടെ അള്ളാഹുമായുള്ള ബന്ധം ഒരു സുഹൃത്ത് ബന്ധമാണ്. ഇതിൽ ഓർക്കേണ്ട കാര്യം, സൗഹൃദത്തിൽ ഇരുവരും പരസ്പരം അംഗീകരിക്കണം, ഇരുകൂട്ടരും ഇരുവരുടെയും കാര്യങ്ങൾ കേൾക്കണം, അനുസരിക്കുകയും വേണം, ആത്മാർത്ഥതയോടുകൂടി അനുസരിക്കുകയും വേണം. ഒരാൾ തന്നെ അംഗീകരിച്ചുകൊണ്ടേ പോവുകയും മറ്റേയാൾ അംഗീകരിപ്പിച്ചുകൊണ്ടേ പോവുകയും ചെയ്യുക എന്നുള്ളത് ശരിയല്ല, അത് നടക്കില്ല. ഈ തത്വത്തിലൂടെ ദുആസീകാരത്തിലെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ, ആത്മാർത്ഥരായി പ്രവർത്തിച്ചാൽ അവൻ നമ്മുടെ ദുആ കേൾക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, സൗഹൃദം ശുദ്ധമാണെങ്കിൽ ഒരിക്കലും തന്റെ കൂട്ടുകാരൻ നഷ്ടം വരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഭൗതികപരമായ സൗഹൃദത്തിലും തന്റെ സുഹൃത്തിന് നഷ്ടം വരുത്താൻ ആഗ്രഹിക്കാത്തതുപോലെ എല്ലാ ആത്മ സുഹൃത്തുക്കളെക്കാളും സൗഹൃദത്തെ വിലമതിക്കുന്ന, വിലകൽപ്പിക്കുന്ന അള്ളാഹു തന്റെ സുഹൃത്തുക്കൾക്ക് മോശം അവസ്ഥ വരാൻ എപ്പോഴാണ് ആഗ്രഹിക്കുക? അതിനാൽ സംശുദ്ധമായ വിശ്വാസം കാരണം അള്ളാഹുവിൽ നിന്ന് റഹമത്തും ബർക്കത്തും നമുക്ക് കരസ്ഥമാകുന്നു. ഭൗതികമായ സൗഹൃദത്തിൽ തന്റെ സുഹൃത്ത് തന്നോട് കൂറ് പുലർത്തുന്നവനാണെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇനി ബാഹ്യമായി നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുന്ന കാര്യമാണ് സുഹൃത്ത് ചെയ്യുന്നതെങ്കിലും അതിനെക്കുറിച്ച് മനുഷ്യൻ കരുതുന്നത് ഇതിലും എന്തെങ്കിലും രഹസ്യമടങ്ങിയിരിക്കും, കാരണം എന്നോട് സ്നേഹമുള്ളവനാണ് എന്റെ സുഹൃത്ത്, എന്തെങ്കിലും കാരണമുണ്ടാകും, ഇതിന്റെ അവസാന ഫലം എനിക്ക് ഗുണം തന്നെയായിരിക്കും എന്നവൻ കരുതുന്നു. എനിക്ക് നഷ്ടം വരുത്താൻ എന്റെ സുഹൃത്ത് ഉദ്ദേശിക്കുകയില്ല, ഗുണമെത്തിക്കാനാണ് അവൻ ചിന്തിച്ചത്. അതിനാൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും അവൻ നമുക്ക് നഷ്ടം വരുത്തി വെക്കുമെന്ന്? എന്നാൽ അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് പ്രയാസമായി കരുതുന്നു എന്നാണ് കണക്ക് കൂട്ടുക. ഈ അവസ്ഥയാണെങ്കിൽ നമ്മുടെ സൗഹൃദം നിഷ്കളങ്കമാകില്ല. അതല്ലെങ്കിൽ അള്ളാഹു തന്നിൽ കാരുണ്യത്തിന്റെ ഒരു ഗുണവും ഉൾക്കൊള്ളുന്നില്ലെന്ന് പറയേണ്ടി വരും. അവൻ അക്രമിയും തന്നിഷ്ടം കാണിക്കുന്നവനും ക്രൂരനുമാണെന്നും പറയേണ്ടി വരും. വെറുതെ ജനങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയാണെന്നും പറയേണ്ടി വരും. രണ്ടാമത് പറഞ്ഞത് തീർച്ചയായും ശരിയല്ല, തെറ്റാണ്, കളവാണ്. അള്ളാഹു റഹീമും വാത്സല്യനിധിയുമാണ്. അതിനാൽ നമ്മുടെ സൗഹൃദത്തിൽ വല്ല കാപട്യവും ഉണ്ടാകും, ബലഹീനതയുണ്ടെങ്കിൽ അത് നമ്മിലാണ്. അവന്റെ റഹ്മത്തിന്റെയും വാത്സല്യത്തിന്റെയും അവകാശികളാക്കി നാം നമ്മെ മാറ്റുന്നില്ല. അവന്റെ റഹ്മത്തിന്റെയും വാത്സല്യത്തിന്റെയും അവകാശികളാക്കി നമ്മെ മാറ്റുന്നതിലേക്ക് നാം ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടതായി വരും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ റഹ്മത്തും ഫളുമായി കണക്കാക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളെ റഹ്മത്തും ഫളുമായി കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിട പറയാറില്ല. അതനുസരിച്ച് പ്രവർത്തിച്ച് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. തന്നിൽ ഈ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നു, തന്റെ ഹൃദയത്തിൽ അതിന് സ്ഥാനം നൽകുന്നു. ചില സർക്കാർ നിയമങ്ങൾ അത് ഭാരമായി ജനങ്ങൾ കരുതുന്നു. ദരിദ്ര രാജ്യങ്ങളിൽ നിയമത്തിനും ഉപരിയായി കൽപ്പനകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇറക്കാറുണ്ട്. അത് ജനങ്ങളെ വലക്കുന്നു, അത് ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നു. ഓഫീസർമാരുടെ സന്ദർശനങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു. അവരെ പരിശമിക്കാറുള്ളത് ഓഫീസർമാർ വരാതിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നാണ് കരുതുക. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കാരികളായ അധികാരികളുടെ കൽപ്പനകളെ പോലെയല്ല, അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നത് നാശത്തിന് കാരണമാകുന്നതാണ്. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും അത് കാരുണ്യവുമായിട്ടാണ് വരുന്നത്. എത്രയോ അനുഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാണ് അത് പോകുന്നത്. നമസ്കാരം തന്നെ എടുക്കുക, നമസ്കാര സമയങ്ങൾ അത് നിശ്ചയിക്കുന്നതും അത് പെട്ടെന്നൊരു ഭാരം അത് ഒഴിച്ചു വെക്കാൻ വേണ്ടിയല്ല, അങ്ങനെ വേഗം അത് വീട്ടിൽ നിന്നും വേഗം അനുഷ്ഠിച്ചത് ഇറക്കി വെക്കാനുള്ളതല്ല. ഇതേപോലെ റമദാൻ വരുന്നു, അത് വരുന്നത് നാം അത് എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാൻ വേണ്ടിയല്ല. ലോകർ നോമ്പെടുക്കുന്നുണ്ടല്ലോ, നമുക്ക് നോമ്പെടുത്ത് കളയാം എന്ന് കരുതിക്കൊണ്ടല്ല. ഇതേപോലെ മറ്റ് ആരാധനകളും അങ്ങനെയാണ്. ഇതെല്ലാം തന്നെ എങ്ങനെയെങ്കിലും അത് അനുഷ്ഠിച്ച് നമ്മുടെ ഭാരം ഇറക്കി വെക്കണം എന്ന ചിന്തയോട് കൂടിയല്ല, മറിച്ച് വിശ്വാസി എപ്പോഴും അത് തന്റെ അടുത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസി ഒരു പ്രാവശ്യമെങ്കിലും യഥാർത്ഥ രീതിയിലുള്ള നമസ്കാരം ആത്മാർത്ഥതയോടുകൂടി അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമസ്കാരം ഇറങ്ങിപ്പോവുകയില്ല. പ്രത്യേക ആനന്ദമാണ് അവൻ അനുഭവിക്കുന്നത്. അത് വീണ്ടും അവനെ നമസ്കരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമസ്കാരം അവസാനിപ്പിച്ച് നമ്മൾ സലാം വീട്ടുന്നു. അത് സലാം വീട്ടുന്നത് അസ്സലാമലക്ക് ഞങ്ങൾ പോവുകയാണ് ഏതായാലും കഴിഞ്ഞല്ലോ എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് അള്ളാഹു സലാം വീട്ട പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സലാം വീട്ടുന്നത്. ഇതേപോലെ വിശ്വാസിയിൽ നിന്ന് റമദാനും പോവുകയില്ല. അതിലത്തെ മുസ്ലിം മഹ്ദ് റളിയല്ലാഹു തആല ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, നോമ്പ് വെച്ചു അല്ലെങ്കിൽ എടുത്തു എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. ഇത് നല്ല ഒരു പ്രയോഗമാണ്. നോമ്പ് കഴിയുമ്പോൾ അതിനെ കൈവിടുകയല്ല ചെയ്യുന്നത്, അത് നാം എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. നോമ്പ് എടുക്കുക എന്ന് മലയാളത്തിൽ പറയുന്നു. അത് നമുക്ക് എപ്പോഴും അള്ളാഹുവിന്റെ ഫളിന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റുന്നു. ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസിയിൽ നിന്ന് വല്ല തെറ്റു വന്നാൽ അവന്റെ സൽപ്രവർത്തികൾ അവന് മറയായിക്കൊണ്ട് അവനെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതുകൊണ്ട് ഓരോ നന്മയും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും നമ്മളിൽ നിന്നും പോകരുത്, നിലനിൽക്കണം എന്നുള്ളതാണ്. കാരണം നിലനിൽക്കുന്നതിൽ നിന്നാണ് ഫലമെടുക്കാൻ കഴിയുകയുള്ളു. ഹൃദയത്തിൽ അത് ആണ്ടിറങ്ങുകയും വേണം. വിശുദ്ധ ഖുർആനിലും വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് സൽപ്രവർത്തികൾ അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ റമദാൻ അതാണ് നിലനിൽക്കുന്നത്. ദിനങ്ങൾ കഴിഞ്ഞു പോകും, എന്നാൽ ആ സൽപ്രവർത്തി റമദാൻ മുഖേന നമ്മളിൽ നിലനിർത്തപ്പെട്ട ആ സൽപ്രവർത്തികൾ അത് റമദാനെ കൈവിടാൻ അനുവദിക്കുകയില്ല. വിശ്വാസി എല്ലാ നല്ലതിനെയും ബാഖിയാത്തു സാലിഹാത്ത് ആക്കി മാറ്റേണ്ടതാണ്. ദിനങ്ങൾ കഴിഞ്ഞാലും റമദാൻ കഴിയരുത്. റമദാൻ ഒരു ആരാധനയാണ്, ഇബാദത്ത് കഴിഞ്ഞു പോകാറില്ല. അത് എപ്പോഴും യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് നാം യഥാർത്ഥ വിശ്വാസിയെ പോലെ റമദാനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തേണ്ട ആവശ്യമാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നന്മ ചെയ്യുമ്പോൾ ഒരു വെളുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ വീഴുന്നു. നന്മ ചെയ്യുന്നതനുസരിച്ച് ആ അടയാളം വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ നന്മ ചെയ്തുകൊണ്ടേ പോകുന്നു, അങ്ങനെ അവന്റെ ഹൃദയം പൂർണ്ണമായും വെളുത്തു നിൽക്കുന്നു. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ വീഴുന്നു. അവൻ തിന്മ ചെയ്തുകൊണ്ടേ പോവുകയാണെങ്കിൽ അവന്റെ ഹൃദയം ഒന്നടങ്കം കറുക്കുന്നു. ചുരുക്കത്തിൽ നന്മയും തിന്മയും എല്ലാം ചുരുങ്ങി അവന്റെ ഹൃദയത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ നന്മകൾ നിറക്കാൻ നാം ശ്രമിക്കണം. ഈ റമദാനിൽ ചെയ്ത നന്മകൾ നമ്മിൽ നിലനിൽക്കട്ടെ. റമദാൻ മുഖേന അള്ളാഹു നമ്മിൽ എന്തൊന്നാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അത് ഹൃദയത്തെ നന്മ കൊണ്ട് നിറക്കുക എന്നതാണ്. റമദാൻ നമുക്ക് 29-30 രാത്രികളല്ല കൊണ്ടുവരുന്നത്, രാത്രി പകലുകൾ മറ്റു മാസങ്ങളിലും വരുന്നുണ്ട്. ഈ മാസം നമുക്ക് ആരാധനകളും മറ്റ് നന്മകളും കൊണ്ടുവരുന്നു, അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇവയെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്താനായി നാം ശ്രമിക്കേണ്ടതാണ്. ഹൃദയത്തിൽ സുരക്ഷിതമാക്കപ്പെട്ട വസ്തു ആർക്കും കവർന്നെടുക്കാൻ കഴിയുകയില്ല. അതിനെ മനുഷ്യൻ സ്വയം പുറത്തേക്ക് വലിച്ചെറിയാത്തതുവരെ. അതുകൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ വിലമതിക്കേണ്ടതാണ്. ഈ ജുമുഅ നമസ്കരിച്ച് റമദാനോട് വിട പറയാനല്ല ഈ ജുമുഅക്ക് നാം വന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് വന്നത് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഫലമെടുത്ത് എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നൽകാനാണ്. ജുമുഅ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ പെരുന്നാൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സമയം വരുന്നു, അതിൽ പ്രത്യേകമായി ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ഇതിൽ നിന്ന് ഫലമെടുക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസം നാം പള്ളിയിൽ വന്നത് ഇതിനായിരിക്കരുത്. ഒരു അഹമ്മദി ഇങ്ങനെ ചിന്തിക്കരുത്, അതായത് അവർ അള്ളാഹുവിനോട് ഇപ്രകാരം പറയുന്നു, അള്ളാഹുവെ നീ റംളാൻ എന്ന മുസീബത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, അത് ഇന്ന് കഴിയുകയാണ് എന്ന് പറയരുത്. മറിച്ച് നാം ഇന്ന് ഇവിടെ വന്നത് ഈ അനുഗ്രഹീത സമയത്ത് ഇപ്രകാരം ദുആ ചെയ്യുന്നു, റമദാൻ 3-4 ദിവസം കൊണ്ട് വിട പറയും, എന്നാൽ അള്ളാഹുവെ റമദാനിന്റെ യാഥാർത്ഥ്യവും അതിൽ ചെയ്തിരിക്കുന്ന ആരാധനകളും മറ്റ് സൽപ്രവർത്തികളും ഞങ്ങളുടെ ഹൃദയത്തിൽ സുരക്ഷിതമാക്കി വെക്കണമേ, അത് ഒരിക്കലും ഞങ്ങളിൽ നിന്നും അകലാതിരിക്കട്ടെ. ഈ രീതിയിൽ നാം ഇന്നത്തെ ജുമുഅയെ പ്രശംസിക്കുകയാണെങ്കിൽ, ജുമുഅയിൽ നിന്നും ഫലമെടുക്കുകയാണെങ്കിൽ, ഈ ജുമുഅയെ വളരെ അനുഗ്രഹീതമായ രീതിയിൽ നാം ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ ജുമുഅയോടൊപ്പം അതല്ലെങ്കിൽ അടുത്ത 3-4 ദിവസങ്ങൾക്ക് ശേഷം റമദാൻ നമ്മിൽ നിന്നും പോയി കഴിഞ്ഞാൽ, ഇതിൽ ചെയ്ത നന്മകളെ നാം മറന്നാൽ ഇത് വലിയ ദൗർഭാഗ്യമായിരിക്കും. ലോകത്ത് മകൻ ഉപ്പയോട്, മാതാവ് മകനോട്, സഹോദരൻ സഹോദരനോട് വിട പറയുമ്പോൾ സന്തോഷിക്കാറില്ല, യഥാർത്ഥ സുഹൃത്തും ബന്ധുക്കളും സന്തോഷിക്കാറില്ല. സന്തോഷം ശത്രു വിട പറയുന്ന സമയത്താണ് ഉണ്ടാവുക. ഇതേപോലെ റമദാൻ വിട പറയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയും സന്തോഷിക്കുകയില്ല. അനുഗ്രഹങ്ങൾ വിട പറയുമ്പോൾ ആരും സന്തോഷിക്കാറില്ല. അനുഗ്രഹങ്ങൾ വിട പറയുമ്പോൾ സന്തോഷിക്കുന്നവരാരുണ്ട്? അനുഗ്രഹങ്ങൾ വിട പറയുമ്പോൾ സന്തോഷിക്കുന്നവർ ദൗർഭാഗ്യവാനെന്നല്ലാതെ എന്ത് പറയാൻ? അതുകൊണ്ട് നമ്മളിൽ ഇന്ന് ഓരോരുത്തരും തന്നെ ഇപ്രകാരം ദുആ ചെയ്യുക. ഈ ദിനത്തെ അള്ളാഹു എന്നെന്നുമായി നമ്മളുമായി ബന്ധിപ്പിക്കട്ടെ. നമ്മളൊരു നിമിഷവും റമദാനിൽ നിന്നും വിട പറയുന്നതാകാതിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് റമദാൻ എന്താണ് എന്നാണ്. അതിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, അത് ഞാൻ ആദ്യത്തെ ഖുത്ബയിൽ, റമദാനിലെ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ഷഹ്റു റമദാൻ അല്ലസി ഉൻസില ഫീഹിൽ ഖുർആൻ. ആ അനുഗ്രഹീത ദിവസം, ഖുർആന്റെ അവതരണം തുടങ്ങിയ ദിവസം, അതാണ് റമദാൻ എന്ന് പറയപ്പെടുന്നത്. ഖുർആന്റെ അവതരണം അവസാനിച്ച ദിവസം അനുഗ്രഹീത ദിവസമല്ല, മറിച്ച് മോശപ്പെട്ട ദിവസമായിരിക്കും. അതുകൊണ്ട് വിശ്വാസികളുടെ കടമ ഈ ദിനങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ അവര് ഉണ്ടായിരുന്നു. അത് വർഷം മുഴുവനും തുടർന്നുകൊണ്ടേ പോവുക, വർഷം മുഴുവനും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ കഴിച്ചുകൂട്ടുക, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കഴിച്ചുകൂട്ടുക. വിശുദ്ധ ഖുർആനെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ്, അത് ഹൃദയത്തിലേക്ക് ഇറക്കി അതിനെ സംരക്ഷിക്കുമ്പോഴാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലത്തും അതിൽ നിന്നും നമുക്ക് ഫലമെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അള്ളാഹു ശ്രദ്ധ ഉണ്ടാക്കട്ടെ, അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. നമ്മുടെ ലൈലത്തുൽ ഖദ്ർ നമ്മുടെ വിജയത്തിന്റെ മിറാജിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാക്കി മാറ്റട്ടെ. ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ഉണ്ടാകട്ടെ. റമദാനിലെ അവസാനത്തെ ഈ വെള്ളിയാഴ്ചയെ വിടവാങ്ങൽ വെള്ളിയാഴ്ച എന്ന് പറയാറുണ്ട്. ഇതിനെ വിടവാങ്ങൽ ജുമാ എന്ന് പറയാവതല്ല, ഇതിനെ റമദാനിന്റെ അനുഗ്രഹങ്ങളെ വിടപറയുന്ന ജുമാ ആക്കാതെ ഇതിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന ജുമയാക്കി മാറ്റട്ടെ. ഖുർആൻ മജീദിന്റെ അവതരണോദ്ദേശം പൂർത്തിയാക്കുന്നവരായി നാം മാറട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഓർത്ത് ദുആയിൽ അവർക്കായി പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് രക്ഷയുടെ മാർഗം ഉണ്ടാക്കട്ടെ, പ്രയാസങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. മുക്കറം നെയ്മുല്ലാ ഖാൻ സാഹിബ് കിർഗിസ്ഥാന്റേതാണത്. 21 ജൂലൈക്ക് ഹാർട്ട് അറ്റാക്ക് കാരണം 61-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മധ്യേഷ്യയിൽ പ്രത്യേകിച്ച് കിർഗിസ്ഥാനിൽ ജമാഅത്ത് സ്ഥാപിക്കാൻ പ്രത്യേക സൌഭാഗ്യം ലഭിച്ചു. നാഷണൽ നായിബ് സദർ കിർഗിസ്ഥാനായി സേവനമനുഷ്ഠിക്കാൻ സൌഭാഗ്യം ലഭിച്ചു. ഖലീഫത്തുൽ മസീഹ് റാബി അവിടേക്ക് പോകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ പോയി. കച്ചവടത്തിനായി അദ്ദേഹം ദീനി സേവനം അവിടെ വളരെ കൂടുതൽ ചെയ്തു. ജമാഅത്തി പ്രവർത്തനത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ജമാഅത്തി പ്രവർത്തനത്തെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാളും മുൻതൂക്കം നൽകി അവിടുത്തെ പ്രതികൂല സാഹചര്യത്തിൽ പോലും അവസാന നിമിഷം വരെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. നമസ്കാരത്തിലും തഹജ്ജുദിലും കൃത്യത പുലർത്തി ദുആ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. സദഖയും ദാനധർമ്മങ്ങളും ചെയ്തിരുന്നു. നിർബന്ധ ചന്തകളിലും മറ്റ് സാമ്പത്തിക പദ്ധതികളിലും മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു. സാധു സംരക്ഷകൻ, ഖിലാഫത്തിനോട് സ്നേഹമുള്ള വ്യക്തി. അവിടെ പോയിരുന്ന മുബല്ലിമാർ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം അവരെ സഹായിക്കുകയുണ്ടായി. കേന്ദ്ര പ്രതിനിധികളെ അദ്ദേഹം പരിഗണിച്ചു. ആ പ്രദേശത്ത് സേവനത്തിൽ പോയിരുന്ന മുബല്ലിഗുമാരും ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുബല്ലിഗുമാരും എല്ലാം പറയുന്നത് ഇദ്ദേഹം ജമാഅത്തിന് വേണ്ടി വളരെയധികം ആവേശം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു എന്നാണ്. ജമാഅത്ത് അഹമ്മദിയ കിർഗിസ്ഥാന്റെ മിഷൻ ഹൌസ് വാങ്ങുന്നതിലും വലിയ പങ്കാണ് ഇദ്ദേഹം വഹിച്ചത്. മൂസിയായിരുന്നു. രണ്ട് ഭാര്യമാരുണ്ട്, ഒന്ന് പാകിസ്ഥാനി, ഒന്ന് റഷ്യൻ. രണ്ട് പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ്. 2 ആൺകുട്ടികൾ റഷ്യൻ ഭാര്യയിൽ ഉള്ളതാണ്, റഷ്യൻ ഭാര്യ കിർഗിസ്ഥാനിലുള്ളതാണ്. അവരും കത്തെഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. അള്ളാഹു ഇദ്ദേഹത്തോട് കരുണ ചെയ്യട്ടെ, മഗ്ഫിറത്ത് ചെയ്യട്ടെ. കുട്ടികൾക്കും ഭാര്യമാർക്കും സംരക്ഷണവും സഹായമാകട്ടെ. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ഇപ്പോഴും ഇവർക്ക് ബന്ധപ്പെട്ട് നിൽക്കാൻ സാധിക്കുമാറാകട്ടെ. അദ്ദേഹം തുടങ്ങിവെച്ച നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ ഇവർക്കും
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.